بسم الله الرحمن الرحيم الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم وَمَن يَكْفُرْ بِآيَاتِ اللَّهِ فَإِنَّ اللَّهَ سَرِيعُ الْحِسَابِ فَإِنْ حَاجُّوكَ فَقُلْ أَسْلَمْتُ وَجْهِيَ لِلَّهِ وَمَنِ اتَّبَعَنِ وَقُلْ لِلَّذِينَ أُوتُوا الْكِتَابَ وَالْأُمِّيِّينَ أَأَسْلَمْتُمْ
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين ثم أما بعد سهودر الماري الله سبحانه وتعالى ذي ولكولا سوشيكنا من نرتغيهم സത്യദീൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ കിതാബ് തൗഹീദിൽ ബാബു ഖൗലില്ലാഹി തആല അലം തറ ഇലല്ലദീന യസ്അമൂന അന്നഹും ആമനു ബിമാ ഉൻസില ഇലൈക് വമാ ഉൻസില മിൻ ഖബ്ലിക് യുരീദൂന അൻ യതഹാകമു ഇല തഗൂത് വഖദ് ഉമീറു അൻ യക്ഫുറു ബി എന്ന് തുടങ്ങുന്ന അധ്യായത്തിൻ്റെ വിശദീകരണമാണ് ഇൻഷാല്ലാ. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഏതാനും ആയത്തുകളും ചില അസറുകളും ഈ അധ്യായത്തിൽ നൽകിയിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രസ്തുത ആയത്തിന്റെ തേട്ടം എന്ത്, ഈ അസറുകൾ താല്പര്യപ്പെടുന്നത് എന്ത് എന്നുള്ളതാണ് നമ്മളിവിടെ ഇൻഷാല്ലാ മനസ്സിലാക്കുന്നത്. ബാബു ഖൗലില്ലാഹി തആല അലം തറ ഇലല്ലദീന യസ്അമൂൻ അന്നഹും ആമനു ബിമാ ഉൻസില ഇലൈക് വമാ ഉൻസില മിൻ ഖബ്ലിക്. സൂറത്തുൻ നിസായിലെ 60-ാമത്തെ ആയത്താണ്. അതാണ് അധ്യായത്തിന് പേരായിട്ട് നൽകപ്പെട്ടിട്ടുള്ളത്. ആയത്ത് അറിയിക്കുന്നത്, ആയത്തിന്റെ ആശയം അറിയിക്കുന്നത്, അലം തറ ഇലല്ലദീന യസ്അമൂൻ അന്നഹും ആമനു ബിമാ ഉൻസില ഇലൈക്, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ജൽപ്പിക്കുന്ന ഒരു കൂട്ടരെ താങ്കൾ അറിഞ്ഞില്ലേ. വമാ ഉൻസില മിൻ ഖബ്ലിക്, താങ്കളുടെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതും വിശ്വസിക്കുന്നു എന്ന് ജൽപ്പിക്കുന്ന ഒരു കൂട്ടരെ താങ്കൾ അറിഞ്ഞില്ലേ. യുരീദൂനായി യതഹാകമു ഇല താഗൂത്ത്, അവർ താഗൂത്തിലേക്ക് വിധി തേടുവാൻ ഉദ്ദേശിക്കുന്നു. വഖദ് ഉമിറു അൻ യക്ഫുറു ബി, താഗൂത്തിനെ അവിശ്വസിക്കുവാനാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വയുരീദു ഷൈത്താൻ അൻ യുദില്ലഹും ദലാലൻ ബഈദ, പിശാജ് അവരെ വിദൂരമായ വഴികേടിൽ ആഴ്ത്തുവാൻ ഉദ്ദേശിക്കുന്നു. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول رأيت المنافقين يصدون عنك صدودا. وإذا قيل لهم അവരോട് പറയപ്പെട്ടാൽ تعالوا إلى ما أنزل الله وإلى الرسول അല്ലാഹു അവതരിപ്പിച്ചതിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ റായിത്തൽ മുനാഫിഖീന യസുദ്ദൂനാൻ കസുദൂദ, കപട വിശ്വാസികൾ താങ്കളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് താങ്കൾക്ക് കാണാം. فَكَيْفَ إِذَا أَصَابَتْهُمْ مُصِيبَةٌ بِمَا قَدَّمَتْ أَيْدِيهِمْ ثُمَّ جَاءُوكَ يَحْلِفُونَ بِاللَّهِ إِنْ أَرَدْنَا إِلَّا إِحْسَانًا وَتَوْفِيقًا. തങ്ങളുടെ കരങ്ങൾ ചെയ്തതിന്റെ ഫലമായി അവർക്കൊരു മുസീബത്ത് വരികയും അവർ താങ്കളുടെ അടുക്കൽ ഞങ്ങൾ നന്മയും അനുരജ്ഞനവുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ ആണയിട്ട് വരികയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായാൽ എങ്ങനെയായിരിക്കും അവരുടെ അവസ്ഥ? ഇതാണ് സൂറത്ത് നിസായിലെ 60 മുതൽ 62 വരെയുള്ള ആയത്തുകളുടെ ആശയം. ഇവിടെ ഒരു വിഭാഗം ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിച്ചതിൽ വിശ്വസിച്ചിരിക്കുന്നെന്ന് ജൽപ്പിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നു എന്ന് അവർ ജൽപ്പിക്കുന്നു. പക്ഷെ അവർ അള്ളാഹു അവതരിപ്പിച്ചതിൽ വിശ്വസിക്കുക എന്നതിന്റെ തേട്ടമാണ് അള്ളാഹുവിലേക്ക് വിധി തേടുക എന്നുള്ളത്. ആ വിഷയത്തിൽ അവർ അള്ളാഹുവേയും അള്ളാഹുവിന്റെ റസൂലിനെയും വിട്ടേച്ച് ദുർമൂർത്തികളെ അന്വേഷിക്കുകയും ദുർമൂർത്തികളിൽ വിധി തേടുകയും ചെയ്യുന്ന, താഹൂത്തിൽ വിധി തേടുന്ന അവസ്ഥയാണുള്ളത്. ഈ ആയത്തുകൾ അവതീർണമായ അവതരണ പശ്ചാത്തലമാണ് ഈ അധ്യായത്തിൽ സബബുൻ നുസൂലായിട്ട് നൽകിയിട്ടുള്ളത്. ഇൻഷാല്ലാ ആ സബബുൻ നുസൂലുകൾ പറയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ എന്താണ് ആയത്തിന്റെ ആശയം എന്നുള്ളത് ഇൻഷാല്ലാ കൂടുതൽ വ്യക്തമാകും. എന്തിലേക്കാണ് അവർ വിധി തേടിയത്, അതിനാൽ എന്താണ് ഉണ്ടായ അപകടം, അത് വഴിയെ പറയാനിരിക്കുന്ന അസറുകളിലൂടെ ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാകും. ഈമാനിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിധികളിൽ തൃപ്തിപ്പെടലും സമാധാനപ്പെടലും അതിലേക്ക് വിധി തേടുകയും ചെയ്യുക എന്നുള്ളത്. അള്ളാഹു അവതരിപ്പിച്ച വിധികളെ വിഗണിച്ച് അള്ളാഹു അല്ലാത്തവരിലെ വിധി അന്വേഷിക്കലും വിധി തേടലും അത് ഈമാനിനെ ഇളക്കം തട്ടുന്ന, ഈമാനിൽ ഭംഗം വരുത്തുന്ന വിഷയമായത് കാരണത്താലാണ് കിതാബ് തൗഹീദിൽ ഈ ഒരു അധ്യായം ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. മനുഷ്യരെ പഠിച്ച റബ്ബ് സുബ്ഹാനഹു വ തആലാക്കാണ് മനുഷ്യന്മാരുടെ കാര്യങ്ങൾ നന്നാക്കുവാനും ശരിയാക്കുവാനും ചൊവ്വാക്കുവാനും പര്യാപ്തമായ നിയമങ്ങളും വിധികളും അറിയുക. നിയാമകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച നിയമങ്ങളെ വിധികളെ വിഗണിച്ചുകൊണ്ട് മനുഷ്യർ നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവല്ലാത്തവർ നിർമ്മിക്കുന്ന, നിശ്ചയിക്കുന്ന വിധി തേടുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഉചിതമല്ല, പാടുള്ളതുമല്ല. തുടർന്നുള്ള ആയത്തുകൾ ഭൂമിയിൽ ഫസാദ് വിതക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകളാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയത്. അതിൽ ഒരാ ആയത്ത് വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ് ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾ നന്മ പ്രവർത്തിക്കുന്നവരാണ് എന്ന് അവർ ജൽപ്പിക്കുമെന്നാണ്. കപട വിശ്വാസികളുടെ വിഷയത്തിലാണ് ഈ ആയത്തിന്റെ അവതീർണത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധി മതിയാകാത്തവരും ആ വിധിയിൽ അതൃപ്തിയുള്ളവരുമാണ് കപട വിശ്വാസികൾ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ വിധി തീർപ്പുകാരനായി ഉണ്ടായിരിക്കെ തന്നെ അവർ യഹൂദരെ വിധികർത്താക്കളായി സ്വീകരിച്ച് അവരുടെ വിധിയിൽ തൃപ്തിപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായിരുന്നത്. അത് യഥാർത്ഥത്തിൽ ഭൂമിയിൽ കുഴപ്പം വിതക്കലാണ്. അവരുടെ ജൽപ്പനം അവർ നന്മ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണെങ്കിലും ശരി, മറ്റൊരു വചനം വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹ വദുഊഹു ഖൗഫൻ വതമഅ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബു മിനൽ മുഹ്സിനീൻ വലാ തുഫ്സിദു ഫിൽ അർദ് ബഅദ ഇസ്ലാഹിഹ ഭൂമി അതിൽ നന്മ കൈവരുത്തപ്പെട്ടതിന് ശേഷം നിങ്ങൾ അതിൽ കുഴപ്പം വിതക്കരുത്. ഈ ആയത്തും ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ നൽകാൻ കാരണം മുകളിലെ തൊട്ടുമുമ്പ് പറഞ്ഞ ആയത്തിന്റെ അതേ തേട്ടമാണ്. കപടന്മാർ ഭൂമിയിൽ ഫസാദ് വിതക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഭൗതികമായി ഭൂമിയിലുള്ള എടുപ്പുകളും അതേപോലെ തന്നെ ഭൂമിയിലുള്ള നിർമ്മിതികളും തച്ച് തകർത്തുകൊണ്ട്, അതേപോലെ തന്നെ അവരുടെ ആത്മീയമായിട്ടുള്ള ഫസാദ് വിതക്കലും കുഴപ്പം സൃഷ്ടിക്കലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലമ തങ്ങൾ അവർക്കിടയിൽ വിധി തീർപ്പുകാരനായിട്ടുണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധിയിൽ വിരക്തരായി അതൃപ്തരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധിയേക്കാൾ തങ്ങൾക്ക് പ്രാധാന്യവും പ്രാമുഖ്യവും യഹൂദരുടെ വിധിയിലാണെന്ന് പറഞ്ഞ് ആ ജൂതരെ സമീപിക്കുന്നതായ സ്ഥിതി വിശേഷം. അതുകൊണ്ടാണ് അത്തരം സ്വഭാവമുള്ളവർ അത്തരക്കാർ അവരുടെ വിഷയത്തിൽ ഇത്തരം ആയത്തുകൾ, അത് ഭൂമിയിൽ ഇസ്ലാഹ് കൈവന്നതിന് ശേഷം ഫസാദ് ഉണ്ടാക്കലാണ് എന്ന അർത്ഥം വരുന്ന ആയത്തുകൾ അവരുടെ വിഷയത്തിൽ ശരിയാകുന്നത്. മറ്റൊരായത്ത് അഫഹുക്മൽ ജാഹിലിയത്തി യബ്ഗൂൻ വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ. അഫഹുക്മൽ ജാഹിലിയത്തി യബ്ഗൂൻ, ജാഹിലിയത്തിന്റെ ഹുക്മിനെയാണ് വിധിയെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജാഹിലിയത്തിന്റെ ഹുക്മ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ, ഒന്ന് അഫഹുക്മൽ ജാഹിലിയ എന്ന് പറഞ്ഞാൽ അഫഹുക്മ അഹ്ലിൽ ജാഹിലിയത്തി യബ്ഗൂൻ, ജാഹിലിയത്തിന്റെ ആളുകളുടെ വിധിയാണോ അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ ജഹൽ ജഹാലത്ത് വിവരക്കേട്, വിവരക്കേടിന്റെ വിധിയാണോ അവർ കാംക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത്. ഇത് ഇവിടെ രണ്ട് നിലക്ക്, ഒന്ന് ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് മുമ്പുള്ള അജ്ഞാത കാലഘട്ടം, ആ കാലഘട്ടത്തിലെ വിധിയും വിവരവും തീർത്തും സ്കലിതമായിരുന്നു, തെറ്റായിരുന്നു, അനീതിയും അക്രമവുമായിരുന്നു. അതുകൊണ്ടാണ് ആ അന്യായത്തിന്റെ അക്രമത്തിന്റെ അജ്ഞതയുടെ വിധിയാണോ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്ന് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നത്. അല്ലെങ്കിൽ ജഹിലിന്റെ ജഹാലത്തിന്റെ വിവരക്കേടിന്റെ അജ്ഞതയുടെ വിധിയാണോ അവർക്ക് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജാഹിലിയത്തിലേതും പിൽക്കാലത്തും വിവരക്കേടിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടതായ വിധി അതാണോ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ ചോദ്യം. വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ, ദൃഢവിശ്വാസമുള്ളവർക്ക് അള്ളാഹുവിനേക്കാൾ ഏറ്റവും നല്ല വിധികർത്താവായിട്ട് ആരാണുള്ളത്? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ അവതരിപ്പിച്ചതായ ഹുക്കും വിധിയാണ് സമ്പൂർണമായിട്ടുള്ളത്. അതാണ് മനുഷ്യരുടെ ഇഹപര നന്മകൾക്കും ക്ഷേമങ്ങൾക്കും കരണീയവും അനിവാര്യവുമായിട്ടുള്ളത് എന്നാണ് ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് ചില അസറുകളാണ്. അതിൽ ഒന്നാമത്തേത് അബ്ദുള്ള ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഇമാമുൻ നവവി അവിടുത്തെ അൽ അർബഊന നവവി എന്ന കിതാബിൽ രേഖ റിവായത്ത് ചെയ്യുകയും സഹീഹ് എന്ന് വിധിക്കുകയും ചെയ്ത അസറാണ്. ഇമാം നവവി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചതായ അസറാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബ്ദുള്ള ഇബ്നു ഉമറാണ് ഇത് നിവേദനം ചെയ്യുന്നത്. എന്താ തിരുനബി പറഞ്ഞതായി പറയുന്നത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാ തബഅൻ ലിമാ ജിഇതു ബി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല, സമ്പൂർണ്ണ വിശ്വാസി, ഏതുവരെ? ഹത്താ യകൂന ഹവാ, അവന്റെ ഹവയാകുന്നതുവരെ, തബഅൻ ലിമാ ജിഇതു ബിഹി, ഞാൻ കൊണ്ടുവന്നതിന് തുടർന്നത്. അപ്പോൾ ഒരു മനുഷ്യന്റെ ഹവ, ഇച്ഛ അല്ലെങ്കിൽ ചായ്വ് ഞാൻ കൊണ്ടുവന്ന, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതിന് അനുഗുണമാകുന്നത് വരെ അയാൾ വിശ്വാസിയാവൂല എന്നാണ്, പൂർണ്ണ വിശ്വാസിയാവുകയില്ല എന്നാണ് ഈ ഹദീസിന്റെ തേട്ടം. അപ്പോൾ ഒരാൾ സമ്പൂർണ്ണ വിശ്വാസിയാകണമെങ്കിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതായ ആദർശം, അതിനനുസരിച്ചായിരിക്കണം അയാളുടെ ഇച്ഛയും അയാളുടെ ചായവും. ഈ അസർ لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به എന്ന് പറയുന്ന അസർ ഇവിടെ ഷെയ്ഖ് കിതാബ് തൗഹീദിൽ ഖാല നബവി ഇമാം നബവി പറഞ്ഞു ഹദീസ് സഹീഹ് സഹീഹായ ഹദീസാണ് റവൈനാഹു ഫി കിതാബിൽ ഹുജ്ജ ബി ഇസ്നാദിൻ സഹീഹ് സഹീഹായ ഇസ്നാദോട് കൂടി കിതാബുൽ ഹുജ്ജയിൽ നാം ഇത് റിവായത്ത് ചെയ്തിട്ടുണ്ട് ഇത് ഇമാം നബവി പറഞ്ഞതായിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു പക്ഷേ ഈ ഹദീസ് ഇമാം ഇബ്നു അബിൽ ആസിം അദ്ദേഹത്തിന്റെ അസ്സുന്നയിലും ഖതീബുൽ ബഗ്ദാദി താരീഖിലും ഇബ്നുൽ ജൗസി ദമ്മുൽ ഹവ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കിതാബിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീസ് ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളതായ പണ്ഡിതന്മാർ അതിനെ നിരൂപണം നടത്തി അതിന്റെ സനദിനെ കുറിച്ച് പഠനം നടത്തിയതിനു ശേഷം അവരെത്തിപ്പെട്ട വിധി ഈ ഹദീസ് ദുർബലമാണ് എന്നുള്ളതാണ് ഇബ്നു റജബുൽ ഹംബലി അദ്ദേഹം ജാമിഉൽ ഉലൂമി വൽ ഹിക്കമിൽ ഈ ഹദീസിനെ കുറിച്ച് വിശദമായ പഠനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഇത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇബ്നു റജബുൽ ഹംബലി അല്ലാത്ത മറ്റു ചില പണ്ഡിതന്മാരും ഇതിന്റെ ദുർബലത എടുത്തു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഹദീസിന്റെ ആശയം لا يؤمن احدكم حتى يكون هوا تبعا لما جئت به എന്ന് പറയുന്ന ഹദീസിന്റെ അസറിന്റെ ആശയം فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما എന്ന് പറയുന്ന ആയത്തിന്റെ ആശയം ഏതാണ് ആ ആശയമാണ് ഈ അസറും ഉൾക്കൊള്ളുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അസർ അതിന്റെ ആശയം സനദിൽ ദുർബലതയുണ്ടെങ്കിലും ആശയം അതിന്റെ പൊരുൾ അത് വിശുദ്ധ ഖുർആന്റെ ആ വിശുദ്ധ വചനത്തിന്റെ ആശയത്തോട് ഒത്തതാണ് എന്ന നിലക്ക് ഈ അസറിനെ മുഖവിലക്കെടുത്ത പണ്ഡിതന്മാരും സലഫുകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഹദീസിന്റെ ആശയം ഒരു മനുഷ്യന്റെ ഹവ ഇച്ഛ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതായ ആദർശത്തോട് ഒക്കണം എന്നുള്ളതാണ് അതില്ല എങ്കിൽ അയാൾ സമ്പൂർണ്ണ വിശ്വാസിയല്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത് എന്താണ് തിരുനബി കൊണ്ടുവന്നത് അഖ്ബാറുകളാണ് അവാമിറാണ് നവാഹിയാണ് അഖ്ബാർ എന്ന് പറഞ്ഞാൽ പ്രസ്താവനകൾ വൃത്താന്തങ്ങൾ ആ വൃത്താന്തങ്ങളെ സത്യപ്പെടുത്തുക അവാമിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നു കൽപ്പനകൾ ആ കൽപ്പനകളെ പ്രാവർത്തികമാക്കുക നവാഹി വിരോധങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നു വിരോധങ്ങൾ വർജിക്കുക അപ്പോ വൃത്താന്തങ്ങളെ സത്യപ്പെടുത്തിയും കൽപ്പനകളെ പ്രാവർത്തികമാക്കിയും വിരോധങ്ങളെ വർജിച്ചുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതിനോട് ഒരു മനുഷ്യന്റെ ഹവ ഇച്ഛ ചായ്വ് ഒക്കേണ്ടത് ആ രീതിയിൽ ആകുന്നതുവരെ ഒരാൾ പൂർണ്ണ വിശ്വാസിയാവുകയില്ല എന്നാണ് അസർ ഇവിടെ ഉണർത്തുന്നത് ഈ അസറിന്റെ തേട്ടം അതാണ് ഇനി തൊട്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത് ഷാബിയുടെ ഒരു വാക്കാണ് ഇമാം ആമിർ ഷാബിയുടെ ഒരു വാക്കാണ് ഈ വാക്ക് ഞാൻ ആദ്യം ഓതി വെച്ച അല്ലെങ്കിൽ ഓതി കേൾപ്പിച്ച ആയത്തിന്റെ സബബുൻ നുസൂലായിട്ടാണ് ഇമാം ഷാബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അലം തറയിൽ അല്ലദീന യസ്ഉമൂൻ അന്നഹും ആമനു ബിമാ ഉൻസില ഇലൈക് വമാ ഉൻസില മിൻ ഖബ്ലിക് എന്ന ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായിട്ട് ഇമാം ഷാബി പറയാണ് അത് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ എടുത്തു കൊടുക്കുകയാണ് എന്താണ് പറയുന്നത് വഖാല ഷാബിയു ഇബ്നു അബ്ദുൽ വഹാബ് പറയാണ് റഹ്മത്തുള്ളാഹി അലൈഹി ഷാബി പറഞ്ഞു ഷാബി എന്ന് പറഞ്ഞാൽ ആമിർ ഇബ്നു ഷറാഹീൽ അഷാബിയാണ് അബു അംറിൻ അൽ കൂഫി ഹിജ്റയുടെ നൂറാമത്തെ വർഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇമാം ആമിർ ഷാബി പറഞ്ഞു എന്താ പറഞ്ഞത് കാന ബൈന റജുലി മിനൽ മുനാഫിഖീൻ വ റജുലി മിനൽ യഹൂദ് കപട വിശ്വാസികളിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെയും യഹൂദന്മാരിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെയും ഇടയിൽ ഉണ്ടായിരുന്നു ഖുസൂമ ഒരു തർക്കം ഫഖാല യഹൂദി ജൂതൻ പറഞ്ഞു തർക്കമുണ്ടായപ്പോൾ ജൂതൻ പറഞ്ഞു നതഹാക്കമു ഇലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് നമുക്ക് വിധി തേടാം ലിഅന്നഹു അറഫ അന്നഹു ലാ യഖുദു റിശ്വ കാരണം ജൂതൻ മനസ്സിലാക്കി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈക്കൂലി സ്വീകരിക്കുകയില്ല എന്ന് അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈക്കൂലി സ്വീകരിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതിനാൽ മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് നമുക്ക് വിധി തേടാം എന്ന് യഹൂദൻ പറഞ്ഞു ജൂതൻ പറഞ്ഞു വഖാലൽ മുനാഫിഖ് അപ്പൊ കപട വിശ്വാസി പറഞ്ഞു കപട വിശ്വാസി ആരാ പുറമേ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവനാണ്. ആ കപടൻ പറഞ്ഞു, നതഹാകമുൽ യഹൂദ്, നമുക്ക് ജൂതന്മാരോട് വിധി തേടാം. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? ലിഇൽമിഹി അന്നഹും യഖുദൂന റിശ്വ. കപടൻ ഇങ്ങനെ പറയാൻ കാരണം അവൻ അറിയാം, അന്നഹും യഖുദൂന റിശ്വ, ജൂതന്മാർ കൈക്കൂലി സ്വീകരിക്കും, അപ്പൊ കൈക്കൂലി കൊടുത്ത് തനിക്ക് അനുകൂലമായൊരു വിധി അവരിൽ നിന്ന് വാങ്ങാം എന്ന വ്യാജേനയാണ്, എന്ന നിലക്കാണ് മുനാഫിക്ക് ഇത് പറഞ്ഞത്. അങ്ങനെ ഫത്തഫഖ, ഈ കപടനും ജൂതനും ഒത്തു. അല അയ്യതിയ കാഹിനൻ ഫി ജുഹൈന, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു ജ്യോത്സ്യന്റെ അടുക്കലേക്ക് അവർ പോകാൻ. ഫയതഹാകമ ഇലൈഹി, അങ്ങനെ ആ ജുഹൈന ഗോത്രക്കാരനായ ജൂതൻ ജ്യോത്സ്യനോട് വിധി തേടുവാനും അവർ രണ്ടുപേരും തീരുമാനിച്ചു. ഫനസലത്ത്, അപ്പോഴാണ് അവതീർണമായത്, അലം തറയിൽ അല്ലദീന യസ്ഉമൂൻ അന്നഹും ആമനു ബിമാ ഉൻസില ഇലൈക് വമാ ഉൻസില മിൻ ഖബ്ലിക് യുരീദുന അൻ യതഹാകമു ഇല താഗൂത്ത്, താഗൂത്തിലേക്ക്, ദുർമൂർത്തിയിലേക്ക് വിധി തേടാം, തേടുവാൻ ഉദ്ദേശിക്കുന്ന, അള്ളാഹു അവതരിപ്പിച്ചതിൽ വിശ്വസിച്ചിരിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് അള്ളാഹു അവതരിപ്പിച്ചതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ജലിപ്പിക്കുന്ന ആളുകൾ അവരെ കണ്ടില്ലേ, അവരെ അറിഞ്ഞില്ലേ, മനസ്സിലാക്കിയില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇവരുടെ ഈ ഒരു വിഷയത്തിലാണ് ഈ ആയത്തിന്റെ അവതീർണത എന്നാണ് ഇവിടെ ഈ സബബുൻ നുസൂൽ, അവതരണ പശ്ചാത്തലം ആമിറു ഷാബിയിൽ നിന്ന് എടുത്തു നൽകി ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുന്നത്. ഇമാം ഇബ്നു ജരീർ അത്തബരി തഫ്സീറിലും അതുപോലെ തന്നെ ഇമാം ഇബ്നുൽ മുൻദീറും ഒക്കെ ഈ ആമിറു ഷാബിയിൽ നിന്നുള്ളതായി ഈ അസർ എടുത്തു നൽകിയിട്ടുണ്ട്. പക്ഷെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഈ അസർ അതിന്റെ സനദിൽ ഇൻഖിതാവുണ്ട്, സനദ് മുറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് ദുർബലമാണ് എന്നുള്ളതാണ്. പക്ഷെ ചിലർ ഈ അവതരണ പശ്ചാത്തലത്തെ മുഖവിലക്ക് എടുക്കാൻ കാരണം അതിന്റെ പ്രസിദ്ധിയാണ്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്, പണ്ടുകാലം മുതലേ ആ രീതിയിൽ അത് ഉദ്ധരിക്കപ്പെടുന്നതുമാണ് എന്നുള്ള നിലക്കാണ്. പിന്നീട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത് മറ്റൊരു അസറാണ് ഈ വിഷയത്തിൽ. എന്താണ് അസർ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഖീല നസലത്ത് ഫീ റജുലൈൻ ഇഖ്തസമ فقال احدهما نترافع الى النبي صلى الله عليه وسلم وقال الاخر الى كعب بن الاشرف ثم ترافع الى عمر فذكر له احدهما القصه فقال للذي لم يرضى برسول الله صلى الله عليه وسلم اكذلك قال نعم فضربه بالسيف فقتله. അതെന്ത വഖീൽ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയാണ് ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു, നസലത്ത് ഈ ആയത്ത് അവതീർണമായത് ഫീ റജുലൈനി, രണ്ട് വ്യക്തികളുടെ വിഷയത്തിലാണ്. ഇഖ്തസമ, ആ രണ്ട് വ്യക്തികൾ തർക്കിച്ചു. അപ്പൊ തർക്കത്തിലേർപ്പെട്ട രണ്ട് വ്യക്തികളുടെ വിഷയത്തിലാണ് ഈ സൂറത്തു നിസായിലെ 60 മുതൽ 62 വരെയുള്ള ആയത്തുകൾ അവതീർണമായത്. അലം തറയിൽ അല്ലദീന യസ്ഉമൂൻ എന്ന ആയത്ത് അവതീർണമായത്. ഈ രണ്ട് വ്യക്തികളുടെ പ്രത്യേകത എന്താ? ഫഖാല അഹദുഹുമ, തർക്കത്തിലേർപ്പെട്ട രണ്ടിൽ ഒരാൾ പറഞ്ഞു, നതറാഫഉ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ പ്രശ്നം അവതരിപ്പിക്കാം, കേസ് ഉയർത്താം. വഖാല അൽ ആഖർ, അബരൻ പറഞ്ഞു, തർക്കത്തിലേർപ്പെട്ടത് രണ്ടുപേരിൽ അബരൻ പറഞ്ഞു, ഇല കഅബ് ബിനിൽ അഷ്റഫ്, നമുക്ക് കഅബ് ബിനിൽ അഷ്റഫിലേക്ക് വിധി തേടാം എന്ന് പറഞ്ഞു. സുമ്മ, എന്നിട്ട് തറാഫ ഇല ഉമർ, അവർ രണ്ടുപേരും ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് വിഷയം അവതരിപ്പിച്ചു, കേസ് അവതരിപ്പിച്ചു. അങ്ങനെ ഫദക്കറ ലഹു അഹദുഹുമൽ ഖിസ്സ, ഈ തർക്കത്തിലേർപ്പെട്ട രണ്ടിൽ ഒരാൾ ഉമറിനോട് വിഷയം, അവർക്കിടയിലുണ്ടായ പ്രശ്നം അവതരിപ്പിച്ചു. ഫഖാൽ, അപ്പോ ഉമർ പറഞ്ഞു, ചോദിച്ചു, ലില്ലദി ലം യർള ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിധിയിൽ തൃപ്തിപ്പെടാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പ്രീതിപ്പെടാത്ത വ്യക്തിയോട് ചോദിച്ചു, അകദാലിക്, അയാൾ പറഞ്ഞതുപോലെയാണോ കാര്യം? അതായത് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ തർക്കമുണ്ടായി, ഒരാൾ പറഞ്ഞു നബിയോട് വിധി തേടാം, മറ്റേ ആൾ പറഞ്ഞു കഅബ് ബിൻ അഷ്റഫിനോട് വിധി തേടാം, അങ്ങനെയാണോ കാര്യം? ഖാലന, അയാൾ പറഞ്ഞു അതെ, അങ്ങനെ തന്നെയാണ്, ഞാൻ പറഞ്ഞത് കഅബ് ബിൻ അഷ്റഫിനോട് വിധി തേടാം എന്നാണ്, അയാൾ പറഞ്ഞത് നബിയോട് വിധി തേടാം എന്നാണ്. അപ്പൊ ഫദറബഹു ബിസൈഫ്, ഉമർ ആ മനുഷ്യനെ വാളുകൊണ്ട് വെട്ടുകയും ഫഖതലഹു കൊന്നുകളയുകയും ചെയ്തു. ഈ വിഷയത്തിലാണ് ഈ ആയത്തിന്റെ അവതീർണത എന്നതാണ് ഇപ്പൊ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതെടുത്ത് നൽകിയതിലൂടെ ഉണർത്തുന്നത്. പക്ഷെ ഷെയ്ഖ് ഖീല എന്ന പ്രയോഗത്തിലാണ് തുടങ്ങിയത്. ഖീല എന്നുള്ളത് ദുർബലതയെ അറിയിക്കുന്ന ഒരു സീഗയാണ് വന്നത്. കെൽബിയുടെ അൽബുഖ്തരിയുൽ കെൽബിയുടെ നിവേദനത്തിലൂടെ ഇത് വന്നത് കാരണത്താൽ അയാൾ കെസാബാണ്. അത് കാരണത്താൽ തന്നെ കെൽബി കെസാബായ റാവിയാണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചിലർ ഇത് മൗദൂആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ ഈ രണ്ടാമത് പറഞ്ഞ റിപ്പോർട്ടിനെ കുറിച്ച്. പക്ഷേ ഈ റിപ്പോർട്ട് ഇമാം ഇബ്നു ജരീർ തബരി തഫ്സീറിൽ ഇമാം മുജാഹിദിന്റെ തരീഖിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ സഹീഹായ സനദാണ് എന്ന് പിന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു പഠനം ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫത്വുൽ ബാരിയിൽ നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പിന്നെ ഈ രണ്ടാമത് പറയപ്പെട്ടതായ സംഭവത്തിന്റെ എല്ലാ തരീഖും ദുർബലമാണ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളിടത്താണ് പല പണ്ഡിതന്മാരുള്ളത്. പിന്നെ ചിലർ ഈ റിവായത്തിന്റെ ഷുഹ്റത്ത് പ്രസിദ്ധിയെ മുഖവിലക്കെടുത്തിട്ട് ഇതുകൊണ്ട് തെളിവ് പിടിച്ചതായിട്ടും വന്നിട്ടുണ്ട്. എന്നാൽ ഇമാം തബറാനിയും അതേപോലെ ഇമാം വാഹിദിയും ഈ സൂറത്തു നിസായിന്റെ അവതരണ പശ്ചാത്തലമായി സൂറത്തു നിസായിലെ 60-ാമത്തെ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായി എടുത്തു നൽകുന്ന ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. അത് സഹീഹായ സനദിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇമാം തബറാനി മോജമിലും അതേപോലെ തന്നെ ഇമാം അൽ വാഹിദി അസ്ബാബുൻ നുസൂലിലും നൽകിയതായ റിപ്പോർട്ട്. അതെന്താ? അന്ന അബാബുർദ അൽ അസ്ലമി അൽ കാഹിൻ, അബൂബുർദത്തുൽ അസ്ലമി അൽ എന്ന ജ്യോത്സ്യൻ, അദ്ദേഹം കാന യഖ്ദി ബൈനൽ യഹൂദ്, ജൂതന്മാർക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കാറുണ്ടായിരുന്നു. ഫിമായ തനാഫറൂന ഫി, അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാകുന്ന വിഷയങ്ങളിൽ. അങ്ങനെ ഫതനാഫറ ഇലൈഹി നഫറു മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വിധി തേടാതെ അവരുടെ പ്രശ്നം അവർ അബൂബുർദ അൽ അസ്ലമി എന്ന ജ്യോത്സ്യനിലേക്ക് ഉയർത്തി കേസ് കൊടുത്ത്. അപ്പൊ ഫനസലത്ത് ആദിയിലായ അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് പ്രസ്തുത റിപ്പോർട്ടിലുള്ളത്. ഇമാം അൽ ഹൈസമി ഇതിന്റെ സനദ് സഹീഹായ സനദാണ് എന്ന് വിധിച്ചിട്ടുണ്ട്. ഏതായാലും ഈ റിപ്പോർട്ടുകൾ മൂന്നും ഇതിന് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായിട്ട് പറയപ്പെട്ടതാണ്. അതൊക്കെ അറിയിക്കുന്നത് എന്താണ് അറിയിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ വിധി തീർപ്പുകാരനായി ഉണ്ടായിരിക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിരക്തരായി തിരുനബിയുടെ വിധിയിൽ അനിഷ്ടമുള്ളവരായി അതൃപ്തരായിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്തവരെ വിധികർത്താവായിട്ട് സ്വീകരിക്കുന്ന സ്ഥിതിവിശേഷം, അത് തൗഹീദിന് നിരക്കാത്തതും സമ്പൂർണമായി ഈമാനിന് കോട്ടം തട്ടുന്നതുമായ വിശ്വാസികൾക്ക് ചേർന്നതല്ലാത്ത ഏർപ്പാടാണെന്നുള്ളതിൽ നിഷ്കാലുമില്ല. അത് കുഫറിന്റെ ഏർപ്പാടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു വിഷയം, ഈ അസറുകൾ ഈ പിന്നെ കിതാബ് തൗഹീദിൽ എടുത്തു നൽകിയിട്ടുള്ളത്. അവസാനം പറഞ്ഞ പിന്നെ അസർ ഇമാം ഹൈസമി സനദ് സഹിയാണെന്ന് വിധിച്ച തബറാനിയും വാഹിദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് അത് കിതാബ് തൗഹീദിലുള്ളതല്ല. പക്ഷെ ഞാൻ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലത്തിൽ സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു സനദാണ് അത് എന്നുള്ള നിലക്കാണ് അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിക്കുകയുണ്ടായത്. ഇവിടെ കഅബ് ബിൻ അഷ്റഫിന്റെ അടുക്കലേക്ക് വിധി തേടാം എന്നാണ് ഒരാൾ പറഞ്ഞത്. ഒരാൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വിധി തേടാം, പ്രശ്നം അവതരിപ്പിക്കാം എന്നുള്ളതാണ്. കഅബ് ബിൻ അഷ്റഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ത്വായിയാണ്, തൊയ്യ് ഗോത്രക്കാരനാണ്. തൈ ഗോത്രത്തിലെ ബനു നബഹാൻ എന്ന് പറയുന്ന ഉപഗോത്രത്തിലെ ഒരു വ്യക്തിയായിരുന്നു കഅബ് ബിൻ അഷ്റഫ്. അദ്ദേഹം അയാൾ ഒരു ജാഹിലി കവിയാണ്. അയാൾ ശരിക്ക് തൊയ്യ് ഗോത്രക്കാരനാണ്. വാപ്പാന്റെ കുടുംബം ജൂതഗോത്രമല്ല. അയാളുടെ ഉമ്മയാണ് ജൂത സ്ത്രീ. ബനു നദീർ ഗോത്രക്കാരിയാണ് ഈ കഅബ് ബിൻ അഷ്റഫിന്റെ ഉമ്മ. കഅബ് ബിൻ അഷ്റഫ് ജാഹിലി കവിയാണ്. അഷ്റഫ് എന്ന ഈ കഅബിന്റെ വാപ്പ അൽ അഷ്റഫ് കല്യാണം കഴിച്ചത് ജൂത പെണ്ണിനെയാണ്. അങ്ങനെ ഈ കഅബ് ഇബ്നുൽ അഷ്റഫ് തന്റെ അമ്മാവന്മാരോടൊത്ത് മദീനയിൽ, മദീനക്ക് പുറത്തുള്ള ഈ ബനൂ നദീർ ഗോത്രം താമസിച്ചിരുന്ന ജൂതന്മാരുടെ കോട്ടകളുണ്ട്. ആ കോട്ടയിൽ ഒരു ബിസിനസ്സുകാരനായിട്ട് ജീവിക്കായിരുന്നു. ഈ കഅബ് ഇബ്നുൽ അഷ്റഫിന്റെ കോട്ട ഇന്നും മദീനയിൽ ചെന്നാൽ അതിന്റെ അവശിഷ്ടങ്ങൾ മദീനയിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഈ കഅബ് ഇബ്നുൽ അഷ്റഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ടുമുട്ടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശം ശ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാൾ കുഫറിൽ ഷഡിച്ചു നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശ്വാസികളെയും അയാളുടെ കവിതകൾ കൊണ്ട് വളരെ മോശമായി ചിത്രീകരിക്കുകയുമാണ് അയാൾ ചെയ്തത്. കഅബ് ഇബ്നുൽ അഷ്റഫ് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും എതിർത്ത് പാടിയപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു തആല അൻഹു അയാൾക്ക് മറുപടിയായിട്ട് കവിത പാടിയതും അയാളോട് ഏറ്റുമുട്ടിയതുമായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏതായാലും ഈ കഅബ് ഇബ്നുൽ അഷ്റഫ് തന്റെ അമ്മാവന്മാരുടെ തണലിൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് യസ്രിബാണ്. യസ്രിബിൽ തന്റെ കോട്ടയിൽ ഒരു ബിസിനസ്സുകാരൻ അറിയപ്പെട്ട അവർക്കിടയിലെ കവിയുമായിരുന്നു. തെറി പാട്ട് പാടുക എന്നുള്ളത് അയാളുടെ ഒരു സ്വഭാവമായിരുന്നു മുസ്ലിമീങ്ങൾക്കെതിരിൽ. അതേപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾക്കെതിരെ ഇസ്ലാം സഹാബ വനിതകൾക്കിടയിൽ അയാൾ ചില ഫിത്നകൾ വിധിച്ചതായിട്ടുള്ള ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ കഅബ് ഇബ്നുൽ അഷ്റഫ് മദീനയിൽ നിന്ന് മുശ്രിക്കുകളുടെ അടുക്കലേക്ക് പോയി, മക്കയിലേക്ക് പോയി. ബദറിൽ മുശ്രിക്കുകൾ പരാജയപ്പെട്ട് അവർ വളരെ വലിയ ജാള്യതയിൽ മക്കയിലേക്ക് മടങ്ങിയപ്പോൾ ഈ കഅബ് ഇബ്നുൽ അഷ്റഫ് മക്കയിൽ ചെന്ന് ഇയാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ വീണ്ടും മുശ്രിക്കുകളെ മൂർച്ച കൂട്ടിയത്. കവിത പാടിയിട്ട് അവർക്ക് ഉന്മേഷം പകർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതേപോലെ തന്നെ സഹാബത്തിനെയും തിരിച്ചാക്രമിക്കുവാനുള്ള പ്രചോദനം ഈ കഅബ് ഇബ്നുൽ അഷ്റഫാണ് എന്ത് ചെയ്തത്, മക്കാർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് മക്കാർ വീണ്ടും ഒരിക്കൽ കൂടി ഒരു പ്രതികാരത്തിനുള്ള കോപ്പുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഉഹദിലേക്കുള്ള സൈന്യത്തെ ഒരുക്കൂട്ടിയത്. അപ്പൊ ഈ കഅബ് ഇബ്നുൽ അഷ്റഫ് എന്ന് പറയുന്നത് മഹാദുഷ്ടനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളിൽപ്പെട്ട ഒരു സംഘം ആളുകളെ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ, മുഹമ്മദ് ബിൻ മസ്ലമ അടക്കം എല്ലാവരും അൻസാരികളാണ്, അയാളെ ഒരു സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കഅബ് ഇബ്നുൽ അഷ്റഫിന്റെ കോട്ടയുടെ നേരെ നിയോഗിക്കുകയും അവരെന്ത് ചെയ്തു, ഈ കഅബ് ഇബ്നുൽ അഷ്റഫിനെ വധിക്കുകയും അയാളുടെ തല കൊയ്യുകയും ഉണ്ടായി എന്നുള്ളതാണ് ചരിത്രം. ഏതായാലും ഈ കഅബ് ഇബ്നുൽ അഷ്റഫ് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഇസ്ലാമിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തെറി പറഞ്ഞും അതേപോലെ തന്നെ തെറി കവിതകൾ പാടിയുമൊക്കെ ആക്ഷേപിക്കുന്ന, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും പ്രവാചകനും എതിരിൽ മുശ്രിക്കുകളെ ഇളക്കിവിടുന്ന, മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ദുഷ്ടനായിരുന്നു. ആ ദുഷ്ടന്റെ അടുക്കലേക്കാണ് വിധി തേടാം എന്നുള്ളത് ഒരു കപടൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് അവർ പിന്നീട് ആ പ്രശ്നം അവതരിപ്പിച്ചിട്ട് ഉമർ റളിയല്ലാഹു തആലന്റെ അടുക്കലേക്ക് വരുന്നത്. ഉമർ റളിയല്ലാഹു തആലനു എന്തുകൊണ്ട് ഈ മനുഷ്യനെ കൊന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, ഉമർ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, വാളെടുത്തു കൊണ്ടിട്ട് ഇയാൾ വെട്ടിക്കൊല്ലുന്നത്, അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു തആലനു അയാളെ ഈ വിധി തേടിയ കഅബ് ഇബ്നുൽ അഷ്റഫിനോട് വിധി തേടാം എന്ന് പറഞ്ഞ വ്യക്തിയെ കൊല്ലാൻ കാരണം ഉമർ റളിയല്ലാഹു തആലന്റെ ആദർശ ബോധവും അഭിമാന രോഷവുമാണ്. കാരണം ഇത്തരം ഒരു മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വില കൽപ്പിക്കുന്ന ഒരു മുസ്ലിം നാമധാരി കാനേഷുമാരി മുസ്ലിം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മറ്റൊരു ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ആദർശത്തിൽ കൂറുള്ള ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം സഹ്യമല്ല. അതിനാലാണ് ഉമർ ആ മനുഷ്യനോട് അവ്വിധം തന്റെ വാളുകൊണ്ട് പെരുമാറിയത് എന്നതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉണർത്തുന്നതായ വിഷയം. ഏതായാലും ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ ഏതാനും വചനങ്ങൾ, ആയത്തുകൾ, അതേപോലെ തന്നെ ചില അസറുകൾ നൽകി ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉണർത്തിയ ഒരു വിവരണത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയിലേക്ക് വിധി തേടുക എന്നുള്ളതാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്. പലരും പലവിധ വഴികേടുകളാൽ, മാർഗഭ്രംശങ്ങളാൽ, അതേപോലെ തന്നെ കക്ഷിത്വ ചിന്തകളാൽ വിശുദ്ധ ഖുർആന്റെയും അതേപോലെ തന്നെ തിരുസുന്നത്തിന്റെയും വിധികളെ വിഗണിക്കുന്ന, അവഗണിക്കുന്നതായ സ്ഥിതിവിശേഷം കാണുവാൻ സാധിക്കും. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പിന്നെ വിഷയമാണ്. വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതായ പിന്നെ പുനർവിചിന്തനം നടത്തേണ്ടതായ ഒരു രോഗവുമാണ്. ചിലർക്ക് ഗ്രൂപ്പിസ ചിന്തകൾ, ചിലർക്ക് മദ്ഹബി പക്ഷപാതിത്വം, ചിലർക്ക് തരീഖത്തിനോടുള്ളതായ അനുരാഗാത്മകമായ ഭ്രമം, ഇതൊക്കെ ഈ ഒരു പിന്നെ രോഗത്തിന് കാരണമായിട്ടുണ്ടാകാറുണ്ട്. എല്ലാവരെയും എല്ലാ വിഷയങ്ങളെയും വിഷയത്തിൽ കൈകാര്യം ചെയ്തതായ വചനങ്ങളാണ് നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. ഇൻഷാള്ള അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമ്മൾ കിതാബ് തൗഹീദിൽ നിന്ന് മറ്റൊരു അധ്യായം മനസ്സിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടകലുവാനും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹാബതിഹി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.